2021 മെയ് 11 ചൊവ്വാഴ്ച കേരളകൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന്. തുടർഭരണം സാധ്യമായത് കിറ്റിലൂടെ മാത്രമോ? BDJS സംസ്ഥാന വൈസ് പ്രസിഡന്റ് AN അനുരാഗ് എഴുതിയ ലേഖനം. വോട്ടെണ്ണൽ കഴിഞ്ഞതുമുതൽ കേരളത്തിലെ രാഷ്ട്രീയക്കാരും നിരീക്ഷകരും പൊതുജനങ്ങളും ഒരുപോലെ ചർച്ച ചെയ്യുന്ന വിഷയമാണ് പിണറായിക്ക് തുടർഭരണത്തിന് കളമൊരുക്കിയ ഘടകങ്ങൾ എന്തൊക്കെയെന്നത്. ഉത്തരമായി തെളിഞ്ഞുവരുന്നത് കിറ്റും കോവിഡ് പ്രതിരോധവും സാമൂഹ്യ ക്ഷേമ പെൻഷനും ഒക്കെയാണ്. ഇതുമാത്രമാണോ ഇടതുപക്ഷത്തിന്റെ തിരിച്ചുവരവിന് കാരണം? മാത്രമല്ല, പിണറായി വിജയൻ നിരവധി കാര്യങ്ങളിൽ പ്രതിരോധത്തിലും ആയിരുന്നില്ലേ? കേരളം സമീപകാലത്ത് കണ്ട ഏറ്റവും കൂടുതൽ അഴിമതി ആരോപണങ്ങളും വിവാദങ്ങളും നേരിടേണ്ടി വന്ന ഭരണമായിരുന്നു പിണറായിയുടേത്. മന്ത്രിസഭയുടെ തുടക്കം മുതൽ മന്ത്രിമാർക്കെതിരെയുള്ള ആരോപണങ്ങൾ, രാജി, ശബരിമല വിഷയം, പ്രളയ ദുരിതാശ്വാസ ഫണ്ട് തിരിമറി, ലൈഫ് മിഷൻ അഴിമതി, സ്പ്രിംഗ്ലർ വിവാദം, സ്വർണ്ണക്കള്ളക്കടത്ത് വിവാദം, ശിവശങ്കരന്റെ പുറത്താകൽ, മന്ത്രി ജലീലിലേക്കും സ്പീക്കർ ശ്രീരാമകൃഷ്ണനിലേക്കും നീളുന്ന ആരോപണങ്ങൾ, കോവിഡ് പ്രതിരോധത്തിലെ പാളിച്ചകൾ, ആഴക്കടൽ മത്സ്യബന്ധന ആരോപണം, പാർട്ടി സെക്രട്ടറിയായിരുന്ന കോടിയേരിയുടെ മക്കളുമായി ബന്ധപ്പെട്ട കേസുകൾ, പെരിയ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങൾ, ഹെലികോപ്റ്റർ വിവാദം, നിർബന്ധ സാലറി ചലഞ്ച്, അങ്ങനെ നീളുന്നു വിവാദങ്ങൾ. അതുകൊണ്ടുതന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും പിണറായിയുടെ പതനം ഉറപ്പിച്ചിരുന്നു. എന്നാൽ ഇതിനിടയിൽ തിരഞ്ഞെടുപ്പ് യുദ്ധതന്ത്രത്തിൽ വിജയിക്കാനാവശ്യമായ എല്ലാ യുദ്ധസന്നാഹങ്ങളും പിണറായി തനിക്ക് അനുകൂലമാക്കി. അതിൽ ഏറെ പ്രധാനപ്പെട്ടതായിരുന്നു മുന്നണി രാഷ്ട്രീയം. 5 വർഷത്തിനിടയിൽ പിണറായി ഏറെ ശ്രദ്ധിച്ചതും മുന്നണി വിപുലീകരണത്തിലും ഘടകകക്ഷികളെ തൃപ്തിപ്പെടുത്തുന്നതിലുമായിരുന്നു. അതുവഴി രാഷ്ട്രീയ മത സാമുദായിക അടിത്തറ സുശക്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ചെറുകക്ഷിയായ NCP, കോൺഗ്രസ് S എന്നിവർക്ക് മന്ത്രിസ്ഥാനം നൽകിയതും സ്വതന്ത്രനായ ജലീലിന് സുപ്രധാന വകുപ്പ് നൽകിയതും അച്യുതാനന്ദനും ബാലകൃഷ്ണപിള്ളയ്ക്കും നൽകിയ ക്യാബിനറ്റ് പദവിയും MLA മാരില്ലാതിരുന്നിട്ടും UDFന്റെ ഭാഗമായിരുന്ന JSSനും ജനാധിപത്യ കേരള കോൺഗ്രസിനും CMPക്കും ബോർഡുകളും കോർപ്പറേഷനുകളും നൽകി കൂടെ തന്നെ നിർത്തിയതും ഇതിനായിരുന്നു. UDFൽ നിന്ന് LJDയെ കൊണ്ടുവന്ന് വീരേന്ദ്രകുമാറിനെ രാജ്യസഭാ മെമ്പറാക്കി. അവസാനം കേരള കോൺഗ്രസ് എമ്മിനെ LDFിലെത്തിച്ചതുവഴി തിരുവിതാംകൂറിലെ ക്രൈസ്തവ വിഭാഗങ്ങളിലും ആധിപത്യം ഉറപ്പിച്ചു. ഈ തെരഞ്ഞെടുപ്പിൽ CPM, CPI, കേരള കോൺഗ്രസ് M, കേരള കോൺഗ്രസ് B, ജനാധിപത്യ കേരള കോൺഗ്രസ്, JDU, LJD, NCP, കോൺഗ്രസ് S, INL, RSP ലെനിനിസ്റ്റ്, JSS, ഇടത് സ്വതന്ത്രർ, അങ്ങനെ നീണ്ട നിരയെ തന്നെ അണിനിരത്താൻ ഇടതുപക്ഷത്തിനായി. ഇതിൽ മിക്ക ഘടകകക്ഷികൾക്കും സംഘടനാശേഷി കുറവാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. വേണമെങ്കിൽ ആ സീറ്റുകൾ CPM ഏറ്റെടുത്താൽ കൂടുതൽ പാർട്ടി MLA മാരെ സൃഷ്ടിക്കാൻ കഴിയും. എന്നാൽ ഘടകകക്ഷികളുടെ കാര്യത്തിൽ സംഘടനാശേഷി മാത്രമല്ല മാനദണ്ഡമെന്നും അവർ പ്രതിനിധാനം ചെയ്യുന്ന ആശയവും അത് സമൂഹത്തിലുണ്ടാക്കുന്ന സ്വാധീനവുമാണെന്ന രാഷ്ട്രീയ തന്ത്രജ്ഞത പിണറായിക്ക് പണ്ടത്തേക്കാൾ നന്നായി മനസ്സിലായിരിക്കുന്നു. അതുവഴി ഇടതുപക്ഷ അടിത്തറ തെക്കേയറ്റം മുതൽ വടക്കേയറ്റം വരെ ശക്തമാക്കാൻ കഴിഞ്ഞു. ഇടതുപക്ഷ ജനകീയ അടിത്തറയിൽ പ്രബല വിഭാഗമായിരുന്ന ഭൂരിപക്ഷ സമുദായത്തിലെ പിന്നാക്ക വിഭാഗങ്ങളെ കൂടെ നിർത്താൻ ശ്രീനാരായണ സർവകലാശാലയും സ്ഥാനാർത്ഥി നിർണയത്തിലെ പിന്നാക്ക പ്രാതിനിധ്യവും സഹായിച്ചെന്നാണ് തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നത്. ശബരിമല പ്രക്ഷോഭത്തിന്റെ പേരിൽ 10,000-ക്കണക്കിന് ഹൈന്ദവ പ്രവർത്തകർക്കെതിരെ എടുത്ത കേസുകൾ അവസാനിപ്പിക്കാൻ സർക്കാർ തീരുമാനമെടുത്തപ്പോൾ കേസിൽപ്പെട്ട സാധാരണക്കാർക്ക് ലഭിച്ച ആശ്വാസം ചെറുതല്ല. സമാനമായ ആനുകൂല്യം മുസ്ലിം സംഘടനകൾ നടത്തിയ പ്രക്ഷോഭത്തിൽ പ്രതികളായവർക്കും ലഭിച്ചു. ഇതും തിരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. ഫലത്തിൽ കേരള സമൂഹത്തിലെ സംഘടിത രാഷ്ട്രീയ മത സാമുദായിക ഘടകങ്ങളെ അനുകൂലമാക്കി തിരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറായപ്പോൾ തനിക്കെതിരെയും ഗവൺമെന്റിനെതിരെയും ഉയർന്ന എല്ലാ ആരോപണങ്ങളെയും നിഷ്പ്രഭമാക്കാനും വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കാനുമായി. പ്രതിപക്ഷത്ത് ഗ്രൂപ്പുകളെയും പടനായകനെ ചൊല്ലിയുള്ള അസ്വസ്ഥതയും ഘടകകക്ഷികളുടെ ചോർന്നുപോക്കും സ്ഥാനാർത്ഥി നിർണയത്തിൽ പിന്നാക്കക്കാരെ തഴഞ്ഞതും ന്യൂനപക്ഷങ്ങളകന്നതും പരാജയകാരണമായി. ശക്തമായ പ്രതിപക്ഷമാവാൻ കഴിയുമായിരുന്ന NDAക്ക് 2016 ഉണ്ടായിരുന്ന ഘടകകക്ഷികളെ കൂടെ നിർത്താനും സംരക്ഷിക്കാനും വേണ്ട വിധം കഴിഞ്ഞില്ല. 2016 BDJS ഉൾപ്പെടെ വലിയ വിഭാഗങ്ങൾ രാഷ്ട്രീയമായും സാമുദായികമായും NDAയിൽ BJPക്കൊപ്പം അണിനിരന്നു എന്ന തോന്നൽ പൊതുസമൂഹത്തിനുണ്ടായി. അതുവഴി 6% വോട്ടിൽ നിന്നും 16% NDA വളർന്നു. മുന്നണി രാഷ്ട്രീയത്തിന്റെ ബാലപാഠങ്ങൾ വേണ്ടവിധം ഉൾക്കൊള്ളാത്തതിന്റെ പേരിൽ ഘടകകക്ഷികൾ അസംതൃപ്തരായി. രാഷ്ട്രീയപരമായി പാലിക്കേണ്ട മുന്നണി മര്യാദകളും അധികാരത്തിലിരിക്കുമ്പോൾ ലഭിക്കുന്ന സ്ഥാനങ്ങളിൽ ചിലതെങ്കിലും ഘടകകക്ഷികൾക്ക് നൽകുന്നതിൽ വിമുഖത കാണിച്ചെന്നോ അല്ലെങ്കിൽ അവർക്ക് നൽകാൻ കഴിഞ്ഞില്ലെന്നോ എന്തുമാവട്ടെ, 5 വർഷമായിട്ടും ജില്ലകൾ ഉൾപ്പെടെ താഴേക്ക് NDA സംവിധാനം തീർത്തും ഇല്ലെന്നതാണ് അനുഭവം. പരസ്പരം പഴിചാരിയും ഘടകകക്ഷി പ്രതിപക്ഷ നേതാക്കളെ താഴെത്തട്ടിൽ പരിഹസിച്ചും സമൂഹമാധ്യമങ്ങളിൽ ചെളിവാരിയെറിഞ്ഞും പോകുമ്പോൾ വിഷയം പരിഹരിച്ച് താഴെത്തട്ടിൽ ചെറുതും വലുതുമായ കക്ഷികളെ പരസ്പരം ആദരിച്ച് എൻഡിഎയെ ശക്തിപ്പെടുത്തി ജനകീയ അടിത്തറ വിപുലപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത്. 2016 വളരെ പ്രതീക്ഷയോടെ എൻഡിഎയിലേക്ക് വന്ന വോട്ട് ബാങ്കിൽ ഇന്ന് വിള്ളലുണ്ടായി. കുറഞ്ഞപക്ഷം എൻഡിഎയിലെ പ്രബല കക്ഷികളായ BDJSനെയെങ്കിലും താഴെത്തട്ടുവരെ കൂടെ നിർത്താൻ തയ്യാറാവേണ്ടതായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച രീതിയിൽ മുന്നണി ഏകോപനം ഇല്ലായിരുന്നു. പ്രധാന മത്സരങ്ങൾ 10-12 മണ്ഡലങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നെന്ന ധാരണ പൊതുജനങ്ങളിലുണ്ടായി. അതും മത്സരരംഗത്ത് BJP എന്ന ലേബലിൽ മാത്രം. അതുമൂലം ബാക്കി മണ്ഡലങ്ങളിൽ വേണ്ടത്ര ജനപിന്തുണ എൻഡിഎയ്ക്ക് ലഭിച്ചില്ല. ഇതും പ്രകടനത്തെ ബാധിച്ചു. പലയിടത്തും BJPയും BDJSഉം തനിച്ച് മത്സരിച്ച പ്രതീതിയാണ് ഉണ്ടായത്. അതും വോട്ട് ഗണ്യമായി കുറയാനിടയാക്കി. മുന്നണി രാഷ്ട്രീയ പരീക്ഷണത്തിൽ 5 വർഷം എന്നത് വളരെ കുറഞ്ഞ കാലയളവാണ്. യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ വികസന രാഷ്ട്രീയത്തെ മലയാളികളുടെ മനസ്സറിഞ്ഞ് മുന്നണി സംവിധാനത്തിലൂടെ പ്രചരിപ്പിച്ചാൽ 2026 കേരളവും NDAക്കൊപ്പമാവും.